എബ്രായ ലേഖനം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം, രണ്ടാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം. എബ്രായ രണ്ടിന്റെ എട്ട് മുതൽ രണ്ടിന്റെ പത്ത്, സോറി. ഈ രണ്ട് വാക്യങ്ങളിലും ഒരു വാക്യം എടുത്തു പറയുന്നുണ്ട്, തികഞ്ഞവനാകുക എന്നായി. ഇംഗ്ലീഷിൽ മെയ്ഡ് പെർഫെക്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അഞ്ചിന്റെ ഒമ്പതിൽ പറയാണ്, പുത്രനാണ് യേശു, ദൈവപുത്രനാണ് എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എബ്രായർ രണ്ടിന്റെ പത്തിൽ പറയാണ്, അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ജീസസ് മെയ്ഡ് പെർഫെക്റ്റ് എന്നാണ് ഈ രണ്ട് വാക്യങ്ങളും എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ വീണ്ടും ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയാണ്. യേശു ക്രിസ്തു പെർഫെക്റ്റ് ആയി തീർന്നു എന്നാണ് രണ്ട് വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്കൊരു ചിന്ത വരാം, യേശു ക്രിസ്തു പെർഫെക്റ്റ് അല്ലായിരുന്നു, ഒരു ഇംപെർഫെക്റ്റ് ആയിരുന്ന ഒരു കാര്യം പെർഫെക്റ്റ് ആയി തീരുകയാണോ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്നത്? അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ജീസസ് വാസ് പെർഫെക്റ്റ് ആസ് എ പേഴ്സൺ. ഒരു വ്യക്തി എന്ന നിലയിൽ യേശു ക്രിസ്തു പെർഫെക്റ്റ് ആയിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പെർഫെക്റ്റ് ആയിട്ടാണ്. എന്നാൽ മനുഷ്യൻ വീണുപോയെങ്കിൽ രണ്ടാം മനുഷ്യനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ വ്യക്തിപരമായി അല്ലെങ്കിൽ പേഴ്സൺ എന്ന നിലയിൽ ഒന്നും തന്നെ ഇംപെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, പാപമാണ് മനുഷ്യന്റെ ഇംപെർഫെക്ഷൻ. ആ പാപം യേശു ക്രിസ്തുവിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ഇവിടെ പറയുന്ന പെർഫെക്ഷൻ എന്താണ്? അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. രണ്ടിടത്തും പറഞ്ഞിരിക്കുകയാണ്, രണ്ട് കാര്യങ്ങളിലാണ് യേശു ക്രിസ്തു തികഞ്ഞവനായി തീരേണ്ടത് ആവശ്യമായിരുന്നു. എന്താണ്? എബ്രായലേഖനം അഞ്ചിന്റെ എട്ടിൽ ഒമ്പതിലും പറയുകയാണ്, കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീരേണ്ടതാകുന്നു. എബ്രായർ രണ്ടിന്റെ പത്തിൽ പറയാണ്, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകേണ്ടത് ആവശ്യമായിരുന്നു. അതായത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് വന്നുവെങ്കിലും യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം തന്റെ ജീവിതത്തിൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീരേണ്ട ഒരു പെർഫെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പെർഫെക്ഷൻ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ അറ്റെയിൻ ചെയ്തു, ഇല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ അനുസരണം പൂർത്തിയാക്കി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിനർത്ഥം. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന് ഒരു കോഴ്സ് പിതാവായ ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന് തീർക്കേണ്ട ഒരു കോഴ്സ്, ആ കോഴ്സിന്റെ പഠനം ഇല്ലെങ്കിൽ പരീക്ഷണം ഇല്ലെങ്കിൽ അതിന്റെ തുടക്കം അത് ബദലഹേമിൽ തുടങ്ങിയെങ്കിൽ അത് തീരുന്നത് കാൽവറിയിലാണ്. കാൽവറി വരെയും തുടരുന്ന കഷ്ടാനുഭവങ്ങളുടെയും അനുസരണത്തിന്റെയും ഒരു കോഴ്സ് യേശു ക്രിസ്തു കംപ്ലീറ്റ് ആക്കുകയും കാൽവറിയിൽ വെച്ച് യേശു ക്രിസ്തു നിവൃത്തിയായി എന്ന് പറയുമ്പോൾ അത് പൂർത്തിയാവുകയും ചെയ്യാണ്. ആ ഒരു പെർഫെക്ഷനെ പറ്റിയാണ് ഇവിടെ രണ്ടിടത്തും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടാനുഭവങ്ങളുടെയും അനുസരണത്തിന്റെയും ഒരു തികവ് യേശു ക്രിസ്തുവിനുണ്ടാവേണ്ടിയിരുന്നു. ആ തികവ് യേശു ക്രിസ്തു പൂർത്തീകരിച്ചത് കാൽവറിയിലാണ്. കാൽവറിയിൽ മരിക്കുന്നതുവരെയും അത് തികഞ്ഞിട്ടില്ലായിരുന്നു, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നിട്ട് അതുകൊണ്ട് ഈ കാര്യം കൊണ്ട് നമുക്കെന്താണ് പ്രയോജനം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാ കാര്യത്തിനും നമുക്കൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ടാവുമല്ലോ. അത് രണ്ടിടത്തും ആ കാര്യം എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 2:10 പറയാണ് അതിന്റെ പൂർത്തീകരണം നമുക്ക് വരുന്നത് എങ്ങനെയാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും ആയവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കേണ്ടതിനാണ് തന്റെ പുത്രനെ പെർഫെക്റ്റ് ആക്കിയത്, അല്ലെങ്കിൽ തന്റെ പുത്രൻ അനുസരണം പഠിച്ചത് അനേകം പുത്രന്മാർ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തു ഈ പെർഫെക്ഷനിൽ കൂടി പെർഫെക്ഷന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എബ്രായലേഖനം 5:10 പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് പറഞ്ഞിരിക്കുകയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്ന നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. ഇവിടെ ഈ എബ്രായലേഖനം പറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എബ്രായലേഖനം ഒരു കണ്ടിന്യൂസ് ലെറ്ററാണ്, ഒറ്റ സബ്ജക്ട് പറഞ്ഞു പോകുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ലിങ്ക്ഡ് ആണ് എല്ലാ അധ്യായങ്ങളും. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ മുമ്പിലും താഴെയൊക്കെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ട് ആണ്. ഇവിടെ മൽക്കീസദേക്കിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മൽക്കീസദേക്കിനെ പറ്റി ഇനി പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. നമ്മൾ എബ്രായലേഖനം വേർഡ് ബൈ വേർഡ് ആയിട്ട് എടുത്ത് ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, അത് അറിയാവുന്നവർക്കറിയാം. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഉള്ള പൌരോഹിത്യം യേശു ക്രിസ്തുവിന് ലഭിച്ചത് യേശു ക്രിസ്തു പെർഫെക്റ്റ് ആയതിനു ശേഷമാണ്. അതായത് അനുസരണം പഠിച്ച് തികഞ്ഞവനായി അനുസരിക്കുന്ന മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്ന നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ആ പൌരോഹിത്യത്തിന്റെ പ്രത്യേകത എന്താണ്? അത് എബ്രായ ലേഖനം 7:10 അതിന്റെ 16:16 അത് പറയുന്നുണ്ട്. ആ 14:15 ഇതിന്റെ വാക്കുമുകളിലും താഴെ വാക്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കറക്റ്റ് ആ ഒരു വാക്യത്തിലേക്ക് മാത്രം പറയണം. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൌരോഹിത്യത്തിന്റെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുകയാണ്. 15 ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, ഇല്ലെങ്കിൽ ഒരു ശാരീരിക ജനനത്തിന്റെ ആ ഓർഡറിൽ ഉണ്ടാകുന്ന പുരോഹിതനല്ല യേശു ക്രിസ്തു, മറിച്ച് അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ മറ്റൊരു പുരോഹിതനാണ്. ദ പവർ ഓഫ് ആൻ ഇൻഡെസ്ട്രക്റ്റബിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഒരു വ്യക്തി പുരോഹിതനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പെർഫെക്റ്റ് ആയി, യേശു ക്രിസ്തുവിന്റെ ജീവിതം പെർഫെക്റ്റ് ആയി തീർന്നപ്പോൾ അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് യേശു ക്രിസ്തുവിനെ പുരോഹിതനായി അപ്പോയിന്റ് ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു യോഹന്നാന്റെ സുവിശേഷം 12:24 വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും. അതിന്റെ POC ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഒരു പെർഫെക്റ്റായി ഈ ഭൂമിയിലേക്ക് വന്നു, ഒരു പെർഫെക്റ്റ് മനുഷ്യനായി അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ശിശുവായി ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ ആ പെർഫെക്ഷനിൽ തന്നെ ജീവിച്ചു, ആ അനുസരണത്തിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവം അവനെ മരിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു പുരോഹിതനായിട്ടാണ്. ആ പുരോഹിതന്റെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുകയാണ്, അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയിലാണ് അവൻ പുരോഹിതനായത്. എന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ജീവന്റെ ശക്തി മറ്റുള്ളവരുടെ ഉള്ളിൽ ഇംപാർട്ട് ചെയ്തിട്ട് അവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന അഴിഞ്ഞുപോകാത്ത ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫിനാലാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആ ജീവൻ, ആ ജീവനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അത് അഴിഞ്ഞു പോകാത്തതാണ്, ഡിസ്ട്രക്ട് ചെയ്യാൻ കഴിയാത്തതാണ്. പിശാചിനോ ഈ ലോകത്തിലെ ഒന്നിനോ ഡിസ്ട്രക്ട് ചെയ്യാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്നത്. ഓക്കെ, ഞാൻ ആ വാക്യത്തിലേക്ക് മടങ്ങിയാ. അബ്രഹാം ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വീണ്ടും വായിക്കാം. അതിന്റെ ഇംഗ്ലീഷിലെ NIV ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, having been made perfect, he became to all those who obey him a source of eternal salvation. ഈ പുരോഹിതനായി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്തായി തീർന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? യേശു ക്രിസ്തു പുരോഹിതനായി ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഒരു സോഴ്സ് ആയി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവന്റെ ശക്തി ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന സോഴ്സ് ആയി തീർന്നു. എന്റെ KJV ട്രാൻസ്ലേഷൻ എന്ന് വായിക്കാമോ? കിങ് ജെയിംസ് വേർഷൻ ഉണ്ടെങ്കിൽ എബ്രായ ലേഖനം 5-9 ഇല്ല, ആരുടെയും ഇല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ദ ഓദർ ഓഫ് എറ്റേണൽ സാൽവേഷൻ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്നവർക്ക് വേണ്ടി ഒരു ഓദറായി തീർന്നു, എഴുത്തുകാരനായി തീർന്നു എന്നാണ് ഓദർ എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞെങ്കിൽ അത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ഒരു ജീവിതം ജീവിച്ച് ഈ ഭൂമിയിൽ തീർക്കുകയാണ്. ആ ജീവിതം ജീവിച്ച് തീർന്നതോടുകൂടി യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു പുസ്തകം എന്ന രീതിയിൽ വായിക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തു ആ പുസ്തകത്തിന്റെ ഓദറാണ്. ആ പുസ്തകം എന്തിനെ പറ്റിയുള്ള പുസ്തകമാണ്? മുകൾ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ അനുസരണത്തിനെ പറ്റിയുള്ള പുസ്തകമാണ്. അതിലൂടെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യേശു ക്രിസ്തുവിനെ അനുസരിക്കാനായി ഒരു വ്യക്തി ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ ജീവിതം, യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ കൂടി ഒരു ജീവിതത്തിന്റെ പുസ്തകം എഴുതി തീർത്തു. ആ പുസ്തകത്തിന്റെ ഓദർ യേശു ക്രിസ്തുവാണ്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിന്റെ ഫിനിഷറും യേശു ക്രിസ്തുവാണ്. നേരെ ഓദർ തുടക്കം മുതൽ അവസാനം വരെ യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു പുസ്തകമാണ്. ആ പുസ്തകം എന്തിനുള്ള പുസ്തകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നെ അനുസരിക്കാനായിട്ടൊരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് പഠിക്കാനായിട്ടുള്ള പുസ്തകമാണ് യേശു ക്രിസ്തുവിന്റെ ജീവിതം. തന്നെ അനുസരിക്കാനായിട്ട് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്നിട്ട് ഇത് പറഞ്ഞിട്ട് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഇതിനാണ് യേശു ക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമായി പുരോഹിതനായി എഴുതിയിരുന്നത്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പലതും കുറച്ചുകൂടി വിശദമായിട്ട് പറയാനായിട്ടുണ്ട്, എങ്കിലൊരു പ്രശ്നമുണ്ട്. എന്താണ് അവിടെ പ്രശ്നം? അവിടെ പറയുകയാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനായിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മന്ദമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമാണ്. അന്നേരം പൗലോസ് ഇല്ലെങ്കിൽ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഈ ഒരു വിഷയത്തെ പറ്റി ഉണ്ടല്ലോ, ഈ ഒരു വിഷയത്തെപ്പറ്റി വളരെ വിശദമായിട്ട് പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കിത് പഠിപ്പിച്ചു തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഈ വിഷയം വലിയ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടല്ല വിഷയം, ഇത് പഠിക്കാൻ ആൾക്കാർക്ക് വിഷമമാണ്. കാര്യം എന്താണ്? ദേ വേർ ഡൾ ഇൻ ഹിയറിംഗ്. ഇത് പഠിക്കാൻ ആൾക്കാരുടെ ചെവി മന്ദമാണ്. എന്തുകൊണ്ടാണ് ഇത് ആൾക്കാർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്നറിയാമോ? ഈ പുസ്തകം പഠിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ ജീവിതം എന്നുള്ള ആ പുസ്തകം, യേശു ക്രിസ്തു എഴുതി തീർത്ത ആ പുസ്തകം, യേശു ക്രിസ്തുവിനെ അനുസരിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാനായിട്ടുള്ള ആ പുസ്തകം പഠിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? യേശു ക്രിസ്തു എങ്ങനെ ദൈവത്തെ അനുസരിച്ചു തന്റെ ജീവിതം ഈ ഭൂമിയിൽ പെർഫെക്റ്റായി ഓടി തീർത്തു എന്നുള്ളതാണ്. ഇത് പഠിക്കാനായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്, ആൾക്കാർക്ക് താല്പര്യവുമില്ല. കാര്യം എന്താണെന്നറിയാമോ? ഇത് അനുസരണത്തിന്റെ പുസ്തകമാണ്, ഇത് കഷ്ടാനുഭവങ്ങളുടെ പുസ്തകമാണ്. അനുസരിക്കുന്നതിൽ കൂടി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ പുസ്തകമാണ്. ഇത് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചോ, അത് ആൾക്കാർ കുറവായിരിക്കും. അത് കേൾക്കാനായിട്ട് ആൾക്കാർ കുറവായിരിക്കും. അത് മനസ്സിലാക്കാനായിട്ട് ആൾക്കാർ കുറവായിരിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? അവർ താഴേക്ക് വരുമ്പോൾ പറയാണ്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി, ഇതാണ് പൗലോസിന് ഇല്ലെങ്കിൽ എബ്രായ കർത്താവിന് ഇല്ലെങ്കിൽ പുതിയ നിയമ സുവിശേഷകർക്ക് മുഴുവൻ പറയാനായിട്ടുണ്ടായിരുന്ന സന്ദേശം ഇതായിരുന്നു. യേശു ക്രിസ്തു എങ്ങനെയാണ് തന്നെ അനുസരിക്കുന്നവർക്ക് അവരുടെ ജീവ രക്ഷയ്ക്ക്, അനുസരിക്കാൻ ഉള്ളവർക്ക് അവരുടെ നിത്യജീവന്റെ കാരണഭൂതനായി തീർന്നത് എന്നുള്ളതാണ്. സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ളവരുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ ഒരു സുവിശേഷം ഇന്നും എന്റെ ഇതുവരെയുള്ള മനസ്സിലാക്കലിൽ ഞാൻ പറയട്ടെ, ഈ ഒരു സുവിശേഷം ഇന്നും കേൾക്കാൻ മാന്യമുള്ളവരാണ് മിക്ക ആൾക്കാരും. മിക്ക ആൾക്കാർക്കും ഇത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ അവൻ ശിശുവല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ കാര്യങ്ങൾ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഈ കാര്യങ്ങൾ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ല. ആൾക്കാരുടെ ചെവി മന്ദമാണ്, അവരുടെ ഡൾ ഓഫ് ഹിയറിംഗ് ആണ്, അവരുടെ തലയുടെ മുകളിൽ കൂടി പോകുന്ന കാര്യമാണ്. ഇതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ഇത് അനുസരിക്കാൻ താല്പര്യമുള്ളവരും കുറവാണ്. ഇത് അനുസരിക്കാൻ താല്പര്യമുള്ളവർക്ക് അനുസരണത്തിനെ പറ്റിയുള്ള ഒരു പുസ്തകം എഴുതിയിട്ട് അത് വായിക്കാനും താല്പര്യമുള്ളൂ, അത് പഠിക്കാനും താല്പര്യമുള്ളൂ, ഇത് എങ്ങനെയെന്ന് പഠിക്കാനും താല്പര്യമുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ കുറവാണ്. പക്ഷെ ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയാമോ? സഭകളിൽ എങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ? അവിടെ പറഞ്ഞിരിക്കുകയാണ് ശിശുക്കൾ, ശിശുക്കളാണ് കൂടുതൽ. ശിശുക്കൾക്ക് എന്താണ് വേണ്ടത്? ശിശുക്കൾക്ക് വേണ്ടത് കുപ്പിപ്പാലാണ് വേണ്ടത്. സഭകൾ എന്തായി തീർന്നിരിക്കുകയാണെന്ന് അറിയാമോ? മിക്ക സഭകളും ബേബി സിറ്റിംഗ് ആയി തീർന്നിരിക്കുകയാണ്. കുറെ കുട്ടികൾ വന്ന് കിടക്കുക, അവരുടെ എല്ലാം വായിൽ കുറെ ഫീഡിംഗ് ബോട്ടിൽ വെക്കുക, അവരുടെ പാല് കൊടുത്തിട്ട് കുടിപ്പിക്കുക. ഇതാണ് പ്രശ്നം. ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തിന്റെ ഇടയിലേക്ക് പൗലോസ് പറയാണ്, ഞങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളെ കുറിച്ച് പറഞ്ഞു വരാനായിട്ടുണ്ട്, പക്ഷെ ഇത് കേൾക്കാൻ താഴേക്ക് വരുമ്പോൾ പറയാണ്, കട്ടിയായുള്ള ആഹാരം നന്മകന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ബട്ട് സോളിഡ് ഫുഡ് ഈസ് ഫോർ ദ മെച്യുർ. തികഞ്ഞവർക്ക്, തികഞ്ഞവർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രായം തികഞ്ഞവർ എന്നത് പറഞ്ഞിരിക്കുന്നത് സ്പിരിച്വൽ മെച്യൂറിറ്റിയിലേക്ക് വന്ന ആൾക്കാർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളതാണ്. പക്ഷെ ശിശുക്കൾക്ക് മനസ്സിലാകും. ശിശുക്കൾക്ക് മനസ്സിലാകുന്ന ഇല്ലെങ്കിൽ ശിശുക്കൾ പഠിക്കുന്ന, ശിശുക്കൾ മനസ്സിലാക്കുന്ന ഉപദേശം എന്താണ്? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആറാമത്തെ വാക്യത്തിന്റെ ഒന്ന് മുതലായിട്ടുള്ള അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ പറ്റിയുള്ള മാനസാന്തരം, മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ പറ്റിയുള്ള ഉപദേശം, ജലസ്നാനം, പരിശുദ്ധാത്മ സ്നാനം, വീണ്ടും ജനനം, കൈവപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവെപ്പിൽ കൂടിയുള്ള കൃപാവരങ്ങൾ അല്ലെങ്കിൽ കൃപാവരങ്ങളെ പറ്റിയുള്ള ഉപദേശം, മരിച്ചവരുടെ പുനരുദ്ധാനം, യേശു ക്രിസ്തുവിന്റെ വരവുള്ള മരിച്ചവരുടെ പുനരുദ്ധാനം, അതിനുശേഷമുള്ള നിത്യശിക്ഷാവധി എന്നിവയുള്ളത് എന്താണ്, എന്നിവ പഠിപ്പിക്കുന്ന ചർച്ച് എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സഭ എന്ന് പറയുന്നത് അതൊരു ബേബി സിറ്റർ, ബേബി സിറ്റിംഗ് ആണ്, ഇല്ലെങ്കിൽ ഒരു നേഴ്സറിയാണ്, ഇല്ലെങ്കിൽ ശിശു ശിശുക്കളെ വളർത്തുന്ന ഒരു, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കി. ഇതൊന്നും ബൈബിളിലെ ഉപദേശം അല്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇത് അടിസ്ഥാന ഉപദേശം തന്നെയാണ്. എന്നാൽ ഈ കാര്യങ്ങളെ തന്നെ തന്നെ വീണ്ടും 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 പറയുന്ന സ്ഥലങ്ങൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെയുള്ള വ്യക്തികൾക്ക് അവർ ശിശുക്കളാണ്. അവിടെ ഇത്ര മാത്രമേ ഇവരടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, ബൈബിളിന്റെ റിയൽ മെസ്സേജ് ഈ പറഞ്ഞ കാര്യങ്ങളല്ല, ഈ പറഞ്ഞ കാര്യങ്ങളല്ല, ഇതിന്റെ അപ്പുറത്തെ ചില കാര്യങ്ങളാണ് ബൈബിളിന്റെ കോർ മെസ്സേജ്. ഈ കോർ മെസ്സേജ് പറയാൻ കഴിയാത്തതിന്റെ കാര്യം അടിസ്ഥാന കാര്യങ്ങളിൽ തന്നെ കറങ്ങി നിൽക്കുന്ന ശിശുക്കളുടെ പ്രശ്നമാണ്. അവർക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് വളരാനായിട്ട് കഴിയത്തില്ല, അതിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് കേൾക്കാനായിട്ട് കഴിയത്തില്ല, കാരണം ഇവരുടെ ചെവി മന്ദമാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുമുണ്ട്. എന്നാൽ ഓരോസ് പറയാണ്, ഇബ്രാഹിം അടുത്ത പറയാണ്, എന്നാൽ അനുസരിക്കാൻ താല്പര്യമുള്ള ചിലർക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു പുസ്തകം പോലെ എഴുതി തീർത്തിരിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി, മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനിച്ചു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചു, ഇല്ലെങ്കിൽ അതിനുശേഷം നിത്യശിക്ഷാവിധിയെ പറ്റിപ്പെട്ടു, യേശു ക്രിസ്തു വരാനായിട്ട് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള കോർ മെസ്സേജ് ബൈബിളിലുണ്ട്. അതെന്താണെന്ന് പറയാമോ? യേശു ക്രിസ്തുവിന്റെ ലൈഫാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുക, എത്രയിടത്ത് ഈ അടിസ്ഥാനങ്ങളുടെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ? എത്ര പേർക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് മനസ്സിലാവുന്നുണ്ട്? ബൈബിളിൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു വലിയ മെസ്സേജ് ഉണ്ട് എന്നുള്ള എത്ര പേർക്കറിയാം? ഞാൻ അതിലേക്ക് പോവുകയാണ്, മുമ്പോട്ട് പോകട്ടെ. ഇനി ശിശുക്കൾ, എന്താണ് ശിശുക്കളുടെ പ്രത്യേകത? ശിശുക്കൾ ആരാണ്? നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ, ഇതേപോലെ തന്നെ വേറൊരു അധ്യായത്തിലും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നു. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. 1 കൊരിന്ത്യർ 2:2. രണ്ടാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ, എല്ലാ വാക്യങ്ങളും എടുക്കാൻ എനിക്ക് സമയമില്ല, 6 വാക്യം മുതൽ പൗലോസ് എബ്രായലേഖനത്തിന്റെ 5 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേപോലത്തെ ഒരു മെസ്സേജിനെ പറ്റി പറയാം. അതെന്താണെന്നറിയാം? 5 വാക്യം 6 വാക്യം 5 വാക്യം തന്നെയാണ്. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്തിലുള്ളത്. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, എന്നാൽ ബട്ട് വി സ്പീക്ക് ഗോഡ്സ് വിസ്ഡം ഇൻ എ മിസ്റ്ററി. അവിടെ പറഞ്ഞ വായിച്ചു നോക്കിയോ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ യെറ്റ് വി ഡു സ്പീക്ക് വിസ്ഡം എമംഗ് ദോസ് ഹു ആർ മെച്ചുവർ, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. എബ്രായലേഖനം 5 അധ്യായത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 5:14, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയാൻ തഴക്കമുള്ള അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം മെച്ചുവർ. ഈ തികഞ്ഞവർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാകരുത് പെർഫെക്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, മെച്ചുവർ എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. അന്നേരം ദൈവ സഭയിൽ അല്ലെങ്കിൽ എല്ലായിടത്തും 2 ടൈപ്പ് ആൾക്കാരെപ്പോഴും ഉണ്ട്. എങ്ങനെയുള്ള ആൾക്കാരാണെന്നറിയാമോ? 1 ശിശുക്കൾ 1 മെച്ചുവർ. ശിശുക്കൾക്ക് മനസ്സിലാകുന്ന മെസ്സേജ് ഉണ്ട്, മെച്ചുവർ ആയ ആൾക്കാർക്ക് മനസ്സിലാകുന്ന മെസ്സേജ് ഉണ്ട്. ഒരു സഭയിൽ പ്രസംഗിക്കപ്പെടുന്ന മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്കറിയാം അവിടെ കൂടുതൽ ആൾക്കാര് ശിശുക്കളാണോ കൂടുതൽ ആൾക്കാര് മെച്ചുവർ ആണോ എന്നുള്ളത്. എന്നിട്ട് ശിശുക്കളുള്ള സഭകളിൽ പോയിട്ട് മെച്ചുവർ ആൾക്കാർക്കുള്ള മെസ്സേജ് പ്രസംഗിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് ദഹിക്കത്തില്ല. ദഹിക്കാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അന്നേരം മെച്ചുവർ അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് മെച്ചുവർ ആൾക്കാർക്കുള്ള മെസ്സേജ് പ്രസംഗിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം അവിടെ പല പല പ്രശ്നങ്ങളുണ്ടാകും. അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞവരുടെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നു. വി സ്പീക്ക് വിസ്ഡം എമംഗ് ദോസ് ഹു ആർ മെച്ചുവർ. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ആ ജ്ഞാനം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ വിസ്ഡം ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. അന്നേരം പൗലോസ് പറയുന്നതിന്റെ കോർ കാര്യമേ ഉള്ളൂ. പൗലോസിന് ഈ പറഞ്ഞിരിക്കുന്ന കുറെ അടിസ്ഥാനങ്ങൾ വീണ്ടും 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 പറയാൻ താല്പര്യമില്ല. നിങ്ങൾ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, വീണ്ടും ജനിക്കണം, കൃപാവരങ്ങൾ പ്രാപിക്കണം, കർത്താവ് വരാൻ പോകുന്നു, കർത്താവ് വരവെങ്കിൽ എടുക്കപ്പെടണം, ഇതൊന്നും പിന്നെയും പിന്നെയും പറയാനായിട്ട് പൗലോസിന് ആഗ്രഹമില്ല. പൗലോസ് പറയാണ് ഇതിന്റെ അപ്പുറത്തെ ഒരു മെസ്സേജ് ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ മുൻനിയമിച്ച ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു മിസ്റ്ററിയുണ്ട്. ആ മിസ്റ്ററി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്പിരിച്വൽ മെച്ചുറിറ്റിയിലേക്ക് വളരാൻ കഴിയത്തില്ല. ഇല്ലെങ്കിൽ സ്പിരിച്വൽ മെച്ചുറിറ്റിയിൽ എത്താത്തിടത്തോളം ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ അത് അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് പറയാണ് ഈ മിസ്റ്ററി ദൈവം പഴയ നിയമത്തിൽ മറച്ചു വെച്ചിരുന്നതാണ്, ഒരു കണ്ണിനും കാണാതിരുന്നതാണ്, ഒരു ചെവിയും കേൾക്കാതിരുന്നതാണ്, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാതിരുന്ന ദൈവത്തിന്റെ ഈ ഒരു മിസ്റ്ററി ദൈവം ഇന്ന് പുതിയ നിയമത്തിലെ വിളി. എന്താണ് ആ മിസ്റ്ററി? ആ മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല മിസ്റ്ററി, മാനസാന്തരപ്പെടുക എന്നുള്ളതല്ല, ഈ അടിസ്ഥാനങ്ങളല്ല. എന്നിട്ട് മുമ്പോട്ട് പോട്ടെ, ഞാൻ പെട്ടെന്ന് പോട്ടെ. എന്നിട്ട് പറയാണ്, താഴേക്ക് വരുമ്പോൾ പറയാണ് ആദ്യത്തെ ഒരു കൂട്ടരെ പറ്റി പറയാണ്, നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല, വീണ്ടും ജനിക്കാത്ത മനുഷ്യൻ. രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പറയാണ് അതിന്റെ മൂന്ന് മുതലുള്ള താഴ്ത്തുള്ള വാക്യങ്ങൾ, മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള താഴ്ത്തുള്ള
വാക്യങ്ങൾ.
ഇവിടെയും പൗലോസ് പറയുന്ന ഈ ഒരു പ്രോബ്ലമാണ് പറയുന്നത്. പൗലോസിന് പറയാനായിട്ട് ചില കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവർക്ക് മനസ്സിലാകാനായിട്ട് കഴിയുന്നില്ല. കാര്യം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവർ നിങ്ങൾ ജഡീകൻ, നമ്മൾ മനസ്സിലാക്കണം, ജഡീകൻ എന്ന് പറയുന്നതിന്റെ വേറൊരർത്ഥമാണ് ശിശു എന്ന് പറയുന്നത്. ജഡീകൻ എന്നത് രക്ഷിക്കപ്പെടാത്ത ആളല്ല, രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ട ദൈവസഭയിലെ ശിശുക്കളെയാണ് ജഡീകൻ എന്ന് പറയുന്നത്. ഇവരാരാണ്? ജഡീകർ. ദൈവസഭയിലെ ജഡീകരാരാണ്? അവർ വീണ്ടും ജനിച്ചവരാണ്. അതുകൊണ്ടാണ് ഒന്ന് കോരിന്ത്യർ, രണ്ട് കോരിന്ത്യർ അതിന്റെ 12:12 ഇതേ കോരിന്ത്യരെടുത്ത്, ഇതേ ജഡീകരെടുത്ത് പറയുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് കോരിന്ത്യർ പന്ത്രണ്ടിന്റെ പതിമൂന്നും ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്ന പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദനോ യവരോ ദാസരോ സ്വതന്ത്രരോ ആയ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറോ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ഫോർ ബൈ വൺ സ്പിരിറ്റ് വി ഓൾ വെയർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി ആൻഡ് വി ഓൾ ഡ്രിങ്ക് വൺ സ്പിരിറ്റ്. ഈ ഓൾ എന്ന് പറയുന്നതിൽ ആരൊക്കെയുണ്ട്? ആ ഓൾ എന്ന് പറയുന്നതിൽ മെച്ചുറായിട്ടുള്ള പൗലോസും ജഡീകനായിട്ടുള്ള കൊരിന്ത്യൻ വിശ്വാസികളുണ്ട്. ഇതേ കൊരിന്ത്യ വിശ്വാസികളുടെ അടുത്ത് പൗലോസ് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാകുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജഡീകർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇവർ ദൈവസഭയുടെ ഭാഗമില്ലാത്തവരാണെന്നോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരാണെന്നോ അല്ല അർത്ഥം. ജഡീകർ എന്ന് പറയുന്നത് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരേ ശരീരത്തിന്റെ ഭാഗമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്ന, ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, വീണ്ടും ജനിച്ച ദൈവമാത്രമാണ്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അന്നേരം ദൈവസഭയിൽ രണ്ട് കൂട്ടരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ജഡീകർ, ഒന്ന് മെച്ചുർ. മെച്ചുറായിട്ടുള്ളവരുടെ അടുത്ത് മാത്രമേ മെച്ചുറിറ്റിയുള്ള മെസ്സേജ് പറയാനായിട്ട് എഴുതുള്ളൂ. ജഡീകരുടെ ജഡീകമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ബേസിക്കലി പറഞ്ഞിട്ട് പഴയപ്പോൾ ജഡീകരുടെ ലക്ഷണങ്ങളാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം രണ്ടും മൂന്നും വാക്യങ്ങൾ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ജഡീകന്റെ ലക്ഷണം. അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഇടയിൽ ഈർഷയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും. നേരം ജഡീകരാണോ അല്ലയോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് അറിയാമോ? ഒറ്റ കാര്യം, ജഡീകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഭയങ്കര പാപം ചെയ്തവരെന്നല്ല, ശേഷം മനുഷ്യരെ പോലെ. ചിലർ പറയാറുണ്ട് ബ്രദറെ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളവരെ അല്ലതല്ലേ, എല്ലാവരും ഇങ്ങനെയൊക്കെ അല്ലേ? ശരിയാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ പ്രത്യേകത, അവർ ജഡീകരാണ്. ശേഷം മനുഷ്യരെ പോലെ, ഈ ലോകത്തിലെ സാധാരണ മനുഷ്യരെ പോലെ, അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഇടയിൽ ഈർഷയും പണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലുള്ളവരും അത്രേ. അന്നേരം ബാക്കിയുള്ള മനുഷ്യരെ പോലെ തന്നെ നമ്മുടെ ഇടയിൽ ഈർഷയും പിണക്കവും ഈ കാര്യങ്ങളും തുടരുന്നുവെങ്കിൽ നമുക്ക് കട്ടിയായുള്ള കാര്യം മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതമല്ല നമ്മൾ ശിശുക്കളാണ്. അടുത്ത ലക്ഷണം പറയാണ്, ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ താൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലോ. ഇവിടെ പറയാണ് ജഡീകന്റെ രണ്ടാമത്തെ ലക്ഷണം, ഒന്ന് ഈർഷ പിണക്കം. മുമ്പോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കൊരിന്ത്യരിൽ വെച്ച്, എന്റെ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ ഈർഷയുണ്ട്, ഇവരുടെ ഇടയിൽ പിണക്കമുണ്ട്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കാര്യങ്ങൾ റിയൽ ആയിട്ട് മാനസാന്തരപ്പെട്ട് മുമ്പോട്ട് ഒരു സ്പിരിച്വൽ മെച്ചുറിറ്റിയിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അങ്ങനെയുള്ളവർ ജഡീകരാണ്. രണ്ടാമത് പറയാണ് ഇവരുടെ ബോസ്റ്റിംഗ് എന്താണെന്ന് അറിയാമോ? ഇവർ ബോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ പൗലോസിന്റെ ആളാണ്, ഞങ്ങൾ അപ്പല്ലോസിന്റെ ആളാണ്, ഞങ്ങൾ ഇന്ന ആളുടെ ആളാണ്, ഞങ്ങൾ ഇന്ന ആളാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ദൈവവുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷനിലേക്ക് ഒരു വ്യക്തി വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ബോസ്റ്റിംഗ് ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ കണക്ഷൻ എപ്പോഴും യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. അതേസമയം യേശുക്രിസ്തുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷനിൽ വരാത്ത ഒരു വ്യക്തി എപ്പോഴും ഏതെങ്കിലും വ്യക്തികളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവരെപ്പോഴും ബോസ് ചെയ്യുന്നത് ഞങ്ങൾ ഇന്ന ആളുടെ ആണാണെന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ആദ്യം തന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാകും ഈ വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള കണക്ഷൻ കുറവാണ്. കൊലോസ്യലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. കൊലോസ്യലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കുട്ടിയെ പറ്റി പറയാണ്. അവിടെ പറയുകയാണ് ചിലരുടെ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനമായി പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരും നിങ്ങളെ വരുത്തരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ എന്നുള്ള അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മെസ്സേജ് പറയുന്ന വ്യക്തികളുമായിട്ടാണ് ഇവർക്ക് കണക്ഷൻ. ഇവർക്ക് തലയുമായിട്ടുള്ള കണക്ഷൻ, തലയുമായിട്ടുള്ള ഒരു കണക്ഷനിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആത്മീയ വർധന ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ എഴുതിയിരിക്കുന്നത് അവിടുത്തെ വാക്കും പറഞ്ഞിരിക്കുകയാണ്, തലയായവനിൽ നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കത്തുള്ളൂ. എന്നൊരു സ്പിരിച്വൽ മെച്യൂരിറ്റി വിൽ കം ഓൺലി ബൈ ദ കണക്ഷൻ ടു ദ ഹെഡ് ഡയറക്ട്ലി. നേരെ ദൈവവുമായിട്ടുള്ള യേശുക്രിസ്തുവുമായിട്ടുള്ള തലയുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കണക്ഷനിലേക്ക് ഒരു വ്യക്തി ചെയ്യും. ആ തലയുമായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള റിലേഷനിൽ അവനിൽ നിന്നുള്ള ആത്മീയ വർധനയിലേക്ക് ഒരു വ്യക്തി വരികയും ചെയ്യുന്നതോടുകൂടി ആ വ്യക്തി ബോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും യേശുക്രിസ്തുവിനെ പറ്റിയായിരിക്കും. ആ വ്യക്തി ഇന്ന ആളുടെ ആളാണ്, ഇന്ന ആളുടെ കുറെ ആൾക്കാരായിരിക്കത്തില്ല അവരുടെ ഹീറോസ്. പൗലോസിന്റെ ഒരു കൺസേൺ ഇതായിരുന്നു. പൗലോസിന്റെ കൺസേൺ ഇതാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ആത്മീയതയുടെ ലക്ഷണമല്ല. ഇന്ന ബ്രദറിന്റെ ആളാണ്, ഇന്ന അച്ഛൻ്റെ ആളാണ്, ഇന്ന സഭയുടെ ആളാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങൾ ബോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ യു ആർ എ കാർണൽ മാൻ. ഇവിടെ പറയാണ് ഞങ്ങൾ പൗലോസിന്റെ ആൾ, ഞങ്ങൾ അപ്പല്ലോസിന്റെ ആൾ, ഞങ്ങൾ ഇന്ന പാസ്റ്ററുടെ ആൾ, ഇന്ന സഭയുടെ ആൾ എന്നുമാണ് നിങ്ങളുടെ റെക്കഗ്നൈസേഷൻ എങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എവിടെയോ പ്രോബ്ലം ഉണ്ടെന്നാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ഇതേ കാര്യം ഇവരടുത്ത് വാൺ ചെയ്യുന്നുണ്ട്. ഫിലിപ്പി ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. നമ്മൾ സാധാരണ ഇത് അങ്ങനെ ചിന്തിക്കാറില്ല. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കാരണം അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. പൗലോസ് പറയുന്നതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ അടുക്കലായിരുന്നപ്പോൾ മാത്രമല്ല, ഞാൻ ഇങ്ങ് ദൂരെയായി, ഞാൻ നിങ്ങളുടെ അടുക്കലൊന്നുമില്ല, എന്നാലും നിങ്ങളുടെ ഉള്ളിലുള്ള രക്ഷ ഞാൻ നിങ്ങളുടെ അടുക്കലായിരുന്നത് പോലെ തന്നെയാണ്. ഒരു വ്യത്യാസമില്ലെന്നാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള രക്ഷ വർക്കൗട്ട് നിങ്ങൾ ചെയ്യണം, ഞാൻ നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിലും അടുക്കലില്ലെങ്കിലും. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരൻ നിങ്ങളുടെ അടുക്കലുണ്ടോ ഇല്ലയോ, ഒരു പാസ്റ്റർ, ഒരു ബ്രദർ, ഒരു എൽഡർ നിങ്ങളുടെ അടുക്കലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ നിയന്ത്രിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള കണക്ഷനിൽ എവിടെയോ പ്രോബ്ലം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ദൂതന്മാരുമായിട്ടുള്ള ബന്ധത്തിലാണ്, ദൂതന്മാരെ ആരാധിക്കുന്നവരാണ്. യു ആർ ബോസ്റ്റിംഗ് ഓൺ സം പീപ്പിൾ. ആ വ്യക്തിയെ ദൈവം നിങ്ങളുടെ അടുത്തു നിന്ന് മാറ്റിയാൽ നിങ്ങളുടെ കണക്ഷൻ പോയി. കാരണം എന്താണ്? തലയുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. തലയുമായിട്ടുള്ള ബന്ധത്തിലല്ല ആത്മീയ വർധന, ഇതേതോ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. പൗലോസ് പറയാൻ അടുത്ത വാക്യത്തിൽ പറയാൻ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഫോർ ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു ടു ബോത്ത് ടു വിൽ ആൻഡ് ടു ഡു ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. പൗലോസ് പറയാണ്, ഞാനല്ല നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്, എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അതേ ദൈവം തന്നെ നിങ്ങളുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നു. എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഞാൻ ദൈവമായിട്ട് കണക്ഷൻ ആയിരിക്കുന്ന പോലെ തന്നെ നിങ്ങളും ദൈവമായിട്ട് കണക്ഷനിലേക്ക് വരണം. പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമക്കൾ അവർ ശിശുക്കളായിരിക്കാതെ, അവർ വ്യക്തികളുമായിട്ടുള്ള കണക്ഷനിലായിരിക്കാതെ ദൈവമായിട്ടുള്ള ഡയറക്ട് കണക്ഷനിലേക്ക് വരണം. അവർ ശൈശവാവസ്ഥ വിട്ടിട്ട് അവർ സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് വരണം. അവരുടെ ഈർഷയും പിണക്കവും ചെറിയ ചെറിയ കാര്യങ്ങളിലെ കംപ്ലൈന്റുകളും ഇങ്ങനത്തെ കാര്യങ്ങൾ വിട്ടിട്ട് ഇവർ ആത്മീയ വർധന പ്രാപിക്കണം. ആത്മീയ വർധന പ്രാപിക്കാൻ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ, തലയാവനുമായിട്ട് ഡയറക്ട് കണക്ഷനിലേക്ക് വരികയും തലയിൽ കൂടി നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുകയും ആ വ്യക്തി ദൈവമായിട്ടുള്ള ഡയറക്ട് ബന്ധത്തിലേക്ക് വരികയും വേണം. അങ്ങനെ വരികയാണെങ്കിൽ പൗലോസ് പറയാണ്, ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേർ ഇസ് നോ ഡിഫറൻസ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ പറഞ്ഞിരിക്കുന്ന ബേബി സിറ്റിംഗ് സ്ഥലങ്ങളിൽ ആൾക്കാരാണ് വിഷയം, വ്യക്തികളാണ് വിഷയം. വ്യക്തികൾ മാറിയാൽ അതോടുകൂടി പ്രശ്നമായി. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എബ്രായലയനത്തിലേക്ക് മടങ്ങില്ല, ഞാൻ എബ്രായലയനെ പറയാനായിട്ടാണ് തുടങ്ങിയത്. ഞാൻ സബ്ജക്റ്റിൽ നിന്ന് ഇച്ചിരി ഡീവിയേറ്റ് ആയി പോയതാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, പൗലോസ് എബ്രായലയനെ കർത്താവ് പറയാണ്, ഇതാണ് ഇവരുടെ റിയൽ പ്രോബ്ലം, ദേ ആർ നോട്ട് മെച്ചുവർ. ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. എബ്രായലയനം രണ്ടാമത്തെ അധ്യായം, അഞ്ചാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ഇവിടെ പറയാണ് ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായിരുന്നു. ഹി ബിക്കെയിം ദ സോഴ്സ് ഓഫ് എറ്റേണൽ സാൽവേഷൻ. അനുസരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, തന്റെ ജീവിതം കണ്ടിട്ട് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരാനായിട്ടൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ റിയലായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ട് അവൻ തന്റെ എറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ് പകർന്ന് അവരെ ശക്തീകരിക്കാൻ ശക്തിയുള്ള മഹാപുരോഹിതനാണ് എന്നുള്ള മെസ്സേജ് നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് ബൈബിളിന്റെ മെസ്സേജ്. അല്ലാതെ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, സ്വർഗത്തിൽ പോകുക, കർത്താവിനോട് കൂടെ വസിക്കുക എന്നുള്ളതല്ല ബൈബിളിന്റെ അടിസ്ഥാന മെസ്സേജ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആണ് ബൈബിളിന്റെ മെസ്സേജ്. ഇത് പ്രസംഗിക്കുന്നവർ കുറവാണ്, കേൾക്കാൻ താല്പര്യമുള്ളവരും കുറവാണ്. നിങ്ങൾ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇന്ന് കേൾക്കുന്ന മിക്ക മെസ്സേജുകളും, ഞാൻ എന്റെ ഒരു ഒബ്സർവേഷൻ പറയുകയാണ്, ശരിയാവണമെന്നില്ല, തെറ്റായിരിക്കാം, എന്റെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ്. ഇന്ന് കേൾക്കുന്ന മെസ്സേജുകളിൽ മഹാഭൂരിപക്ഷവും ഈ അടിസ്ഥാന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടിസ്ഥാനം പോലും ഇല്ലാത്ത, ബൈബിളിൽ എങ്ങും ഇല്ലാത്ത മെസ്സേജ് പറയുന്നുണ്ട്. ഈ ബൈബിളിലെ അടിസ്ഥാന കാര്യങ്ങളല്ലാത്തതാണ് ഇപ്പം പ്രോസ്പെരിറ്റി മെസ്സേജോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിന്റെ സുവിശേഷം ബൈബിളിലെ ഇല്ലാത്തതാണ്. പക്ഷെ ഇങ്ങനെയുള്ള മെസ്സേജുകൾ പറയുന്നവരാണ് കൂടുതൽ, ഇല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. നേരം ബൈബിളിലെ മെസ്സേജ് യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുക, ഒരു വ്യക്തി സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷെ ഈ മൂന്നായിട്ട് നമ്മൾ മെസ്സേജുകൾ, സാധാരണ കേൾക്കുന്ന മെസ്സേജുകൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ബൈബിളിലെ അടിസ്ഥാന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്നില്ല. രണ്ട്, യേശു ക്രിസ്തുവിന്റെ കൺഫോമിറ്റിയോട്, യേശു ക്രിസ്തുവോട് അനുരൂപമാകണം എന്ന് കേൾക്കുന്ന മെസ്സേജുകൾ ഉണ്ട്. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം, എങ്ങനെ ഇത് സാധ്യമാകും എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് മൂന്നും മനസ്സിലാക്കണം. എബ്രായലയനർത്ഥ പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ഒന്ന്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, മാനസാന്തരപ്പെടുക, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ അപ്പുറത്തേക്ക് യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഒരു വ്യക്തി ഈ ഭൂമിയിൽ വെച്ച് അനുരൂപമാകണം എന്നുള്ള രണ്ടാമത്തെ മെസ്സേജ്. മൂന്നാമത്തേത്, ഇത് എങ്ങനെ സാധ്യമാകുമെന്നുള്ളത്. പക്ഷെ ഇത് എങ്ങനെ സാധ്യമാകും എന്നുള്ളത് നമ്മൾ പറയാതെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഈ മെസ്സേജ് യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട്, ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഈ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സാധ്യമാകും എന്നുള്ളത് പറയാതെ അത് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി തരും. അതാണ് എബ്രായലയ കർത്താവ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വീണ്ടും വായിക്കാം, അവിടെ എന്റെ 8-9 വായിക്കാം, 5:8-9.
മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ
പറഞ്ഞിരിക്കുകയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം, ഒരു വ്യക്തി എങ്ങനെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു, എങ്ങനെ യേശുക്രിസ്തു അനുസരണം പഠിച്ച് തികഞ്ഞവനായി പെർഫെക്റ്റായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെ പെർഫെക്ഷനിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ എന്താണ് ആയിത്തീരുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ എന്താണ് തീരുന്നുള്ളത്, എബ്രായലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 13-14 വാക്യങ്ങൾ വായിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഫോർ ബൈ വൺ ഓഫറിംഗ് ഹി ഹാസ് പെർഫെക്റ്റഡ് ഓൾ ടൈംസ് ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആ വ്യക്തി എന്തായി തീരുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ വ്യക്തി പെർഫെക്റ്റഡ് ആയി തീർന്നിരിക്കുന്നു, തികഞ്ഞവനായി തീർന്നിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ നിമിഷം തന്നെ ആ വ്യക്തി യേശു ക്രിസ്തുവിൽ തികഞ്ഞവനായി തീർന്നിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയി ചെയ്തതുപോലെ തന്നെ ഒരു ജീവിതത്തിന്റെ പെർഫെക്ഷൻ, അല്ലെങ്കിൽ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരേണ്ട ഒരു കോഴ്സ് ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ തന്നെ യേശു ക്രിസ്തു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവവനം വെച്ചിരിക്കുന്നു. അതെങ്ങനെ എന്നുള്ളതാണ് ദൈവവനം പഠിപ്പിക്കുന്നത്. എന്നാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വാക്യം വായിക്കുക, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 53-55 വാക്യങ്ങൾ. പറഞ്ഞിരിക്കുകയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇവിടെ രണ്ട് കാര്യങ്ങൾ യേശുക്രിസ്തു പറയാണ്. ഒന്ന്, ജീവനുള്ള, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണിത്, ജീവനുള്ള പിതാവാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശുക്രിസ്തു പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ജീവനുള്ള പിതാവായ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു, എനിക്ക് അനുസരിക്കാനായിട്ടുള്ള ഒരു പെർഫെക്ഷന്റെ ഒരു ജീവിത വഴി എഴുതി വച്ചിരുന്നു, അത് ഞാൻ അനുസരിച്ച് പൂർണ്ണമായിട്ടും പെർഫെക്ഷനിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അനുസരണത്തിൽ തികഞ്ഞവനായി തീർന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിന് മൂലം ജീവിക്കുന്നു. അതേപോലെ തന്നെ യേശു ക്രിസ്തു നമ്മളെപ്പറ്റി പറയുന്നത് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അതായത്, യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചതുപോലെ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിലിരിക്കുന്ന ആ നിമിഷം തന്നെ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ അനുസരണത്തിൽ തികഞ്ഞവനായി തീരാനായിട്ടാണ് യേശു ആ വ്യക്തിയെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ ഭൂമിയിലേക്ക് അയച്ചതുപോലെ തന്നെ ഞാൻ അവരെയും ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. അന്നേരം യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചതുപോലെ തന്നെ ഒരു പെർഫെക്ഷന്റെ ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ ഒരു പുസ്തകം ഓടിത്തീരാനായിട്ട് നമുക്ക് വെച്ചിരിക്കുന്നു. അതേ പൊസിഷനിൽ തന്നെ നാം ഈ ഭൂമിയിലേക്ക് വീണ്ടും ജനിച്ചയക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ യേശു ക്രിസ്തുവിന്റെ ജീവിതം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ അല്ല യേശു ക്രിസ്തു ജീവിച്ചത് എന്നുള്ളതാണ്. എങ്ങനെ അല്ല യേശു ക്രിസ്തു ജീവിച്ചത് എന്നുള്ളതിന്റെ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇവിടെ പറയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതം പെർഫെക്റ്റ് ആയിട്ട് ഓടിത്തീർത്തതിന്റെ രഹസ്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ദ സൺ ക്യാൻ ഡു നത്തിങ് ഓഫ് ഹിംസെൽഫ്. യേശു ക്രിസ്തു പറയാണ്, ഈ നിത്യരക്ഷയുടെ കാരണഭൂതനായി തീരാനായിട്ട് ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് നയിക്കാനായിട്ട് യേശുക്രിസ്തു പറയുന്നത് ദ സൺ ഡു നത്തിങ് ഓഫ് ഹിംസെൽഫ്. യേശുക്രിസ്തു പറയുന്നത് എനിക്ക് ഈ ജീവിതം ഓടിത്തീർക്കാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അതാണ് പറഞ്ഞിരിക്കുന്നത് പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15:5 വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്ന അനുസരണത്തിന്റെ ലൈഫ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനെ കൂടാതെ ഈ ലൈഫ് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞുവെങ്കിൽ യേശുക്രിസ്തു നമ്മളത് പറയാണ് എന്നെ കൂടാതെ നിങ്ങൾക്കും ഈ ജീവിതം പൂർത്തീകരിക്കാൻ കഴിയുക. ഒരിക്കലും നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ യേശുക്രിസ്തുവിനെ കൂടാതെ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക ഇല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷനിലേക്ക് പോകുക എന്നുള്ള മെസ്സേജിൽ എങ്ങനെയെന്ന് മനസ്സിലാക്കാതെ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസാസ്റ്ററിന്റെ മെസ്സേജ് ആയിരിക്കും. യേശുക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ തന്റെ ജീവിതം പെർഫെക്റ്റ് ആയിട്ട് തീർക്കാനായിട്ട് സ്വയമായിട്ട് കഴിയുകയില്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു പറയുകയാണ് പിതാവിനെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതേപോലെ തന്നെ യേശുക്രിസ്തു നമ്മളെ പറ്റി പറയുകയാണ് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6 വരണം. യോഹന്നാന്റെ സുവിശേഷം 6 57 വാക്യത്തിൽ പറയാണ് എങ്ങനെ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് എങ്ങനെ കഴിയും എന്നുള്ളത് പറയാണ്. യേശുക്രിസ്തു പറഞ്ഞു എനിക്ക് പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല, നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി എങ്ങനെ കഴിയും എന്നുള്ളത് പറയാണ്. യേശുക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്? ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിച്ചതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പ്രിൻസിപ്പിൾ ഇതായിരുന്നു. ആ ലിവിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിന് പിതാവിനെ ഭക്ഷിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. യേശുക്രിസ്തു എന്റെ രക്തം തിന്നുകയും എന്റെ മാംസം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു പറയാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചത് പിതാവിനെ ഓരോ ദിവസവും ഭക്ഷിച്ചുകൊണ്ടാണ്. ഓരോ ദിവസവും പിതാവിനെ, ഞാൻ ഈ പറയുന്നതൊക്കെ പാരഫ്രേസ് വേർഷൻ ആണ്, ബൈബിളിൽ നിങ്ങൾ പോയി അങ്ങനെ വാക്യം നോക്കി കഴിഞ്ഞാൽ കാണത്തില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് ഓരോ ദിവസവും പിതാവിനെ ഭക്ഷിച്ചുകൊണ്ടാണ്. യേശുക്രിസ്തു പറയാണ് ഇനി നിങ്ങൾക്കും എന്താണ് ഓരോ ദിവസവും എന്നെ ഭക്ഷിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും ജീവിക്കാനായിട്ട് കഴിയത്തില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? സാധാരണ നമുക്ക് ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. ഒരു സ്പിരിച്വൽ മാൻ അവന് ജീവിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? യേശുക്രിസ്തുവിന്റെ ജീവൻ ഓരോ ദിവസവും നമ്മൾ കൂടി ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. യേശുക്രിസ്തുവാണ് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ, ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറി എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഒരു സെക്കൻഡ് പോലും യേശുക്രിസ്തു പറയാണ് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതേപോലെ യേശുക്രിസ്തു പറയാണ് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി എങ്ങനെ കഴിയുമെന്നുള്ളത് യേശുക്രിസ്തുവാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിനെ തിന്ന് ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യോഹന്നാന്റെ ലേഖനം അതിന്റെ 3:9 അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. യോഹന്നാൻ 4:9 ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് നാം ജീവിക്കുന്നത്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, വി മസ്റ്റ് ലീവ് ത്രൂ ഹിം, ഇതേ കാര്യം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവാണ് ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശുക്രിസ്തു എന്നെ പറ്റി പറഞ്ഞപ്പോൾ പറയാണ് തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ഈ ഭൂമിയിൽ എന്തിനാണെന്നറിയാമോ? നാം അവനിൽ കൂടി ഓരോ ദിവസവും അവനെ ഭക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ ഭക്ഷിക്കുകയും യേശുക്രിസ്തുവിനെ പാനം ചെയ്യുകയും ചെയ്യുന്ന പറഞ്ഞാൽ യേശുക്രിസ്തുമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിലേഷനിലല്ലാതെ ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം ഫുൾഫില്ല് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായലേഖന കർത്താവ് അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അങ്ങനെ ജീവിക്കുന്ന, കണ്ടിന്യൂസ് ആയി അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് അവർക്ക് കടക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളവരെ പറ്റിയാണ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, തലയായവനിൽ നിന്ന് ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച കണ്ടിന്യൂസ് ആയി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി പ്രാപിക്കുന്നു. യേശുക്രിസ്തുമായിട്ടുള്ളൊരു കണ്ടിന്യൂസ് റിലേഷനിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്ന അറിയാമോ, കർത്താവിൽ നിന്നുള്ള ജീവൻ പ്രാപിക്കുന്നു. അങ്ങനെ ആ വ്യക്തി മെച്ചൂരിറ്റിയിലേക്ക് വരുന്നു. ഇതേ കാര്യം എഫേസ്യ ലേഖനത്തിൽ, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? എഫേസ്യ ലേഖനത്തിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ദൈവസഭയിൽ ചില കാര്യങ്ങളെ വെച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ, ഇവിടെ പറയാണ് ദൈവസഭയിൽ ദൈവം ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാം. അടുത്ത വാക്യം പറയാണ്, ഇത് മലയാളത്തിൽ വലിയൊരു വാക്യമാണ്, ഇംഗ്ലീഷിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്നത്, അൺടിൽ വി അറ്റെയിൻ ദ യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ നോളജ് ഓഫ് ദ സൺ ഓഫ് ഗോഡ് ടു എ മെച്ചുവർ മാൻ. ഈ പറഞ്ഞിരിക്കുന്ന അർത്ഥം അത്രയേ ഉള്ളൂ, ദൈവസഭയിൽ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ശുശ്രൂഷകൾ എന്തിനാണെന്നറിയാമോ, ദൈവസഭയിലുള്ള വ്യക്തികൾ എന്തായിത്തീരണം, ഈ ശൈശവാവസ്ഥ വിട്ട് എന്തായിത്തീരണം, മെച്ചുവർ മാനായിത്തീരണം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭയിലെ ശുശ്രൂഷകൾ വഴി എന്ത് സംഭവിക്കണമെന്നറിയാമോ, ദൈവമക്കൾ ഈ അടിസ്ഥാന ഉപദേശങ്ങൾ വിട്ടിട്ട്, അടിസ്ഥാന ഉപദേശങ്ങൾ വേണ്ടെന്നല്ല, ആ അടിസ്ഥാനങ്ങൾ വിട്ടിട്ട് അവരുടെ ജീവിതത്തിലുള്ള ഈ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടിട്ട് അവർ ശൈശവാവസ്ഥയിൽ നിന്ന് വളർന്ന് ക്രിസ്തുവിന്റെ പ്രായമായിട്ടുള്ള മെച്ചൂരിറ്റിയിലേക്ക് വരണം. അടുത്ത വാക്യത്തിൽ പറയാൻ, അങ്ങനെയാണ് എങ്കിൽ, 14-ാമത്തെ വാക്യം, അങ്ങനെ നാം ഇവിടെ പറയാണ് അങ്ങനെയാണ് എങ്കിൽ ഒരു വ്യക്തി ദൈവസഭയുമായിട്ട് ബന്ധത്തിലേക്ക് വരികയും യേശുക്രിസ്തു എന്ന തലയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരികയും യേശുക്രിസ്തുവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും യേശുക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും തലയുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരികയും ചെയ്ത് കഴിയുമ്പോൾ എന്തായിത്തീരുമെന്ന് അറിയാമോ, ഇവർ ശിശുക്കളായി തീരാതെ ഉപദേശത്തിന്റെ ഓരോ കാരണാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവരായി തീരാതെ എന്തായിത്തീരും, അവർ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിനും അതിനതിന്റെ വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുമായി ഏത് സന്ധ്യയാലും സ്നേഹത്തുള്ള വർദ്ധനയ്ക്കായി അവരിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് സഭയിലുള്ള വ്യക്തികൾ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് വരുന്നവരുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരു മെസ്സേജാണ് ദൈവവചനത്തിലുള്ളത്. യേശുക്രിസ്തു എന്ന തലയോളം ഒരു വ്യക്തിക്ക് വളരാൻ കഴിയും. ആ വ്യക്തി ബേസിക് അടിസ്ഥാനങ്ങളൊക്കെ വിട്ടിട്ട് ഒരു വ്യക്തി യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരും. യേശുക്രിസ്തുവിനെ കൂടാതെ എന്നെ കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ കഴിയത്തില്ലെന്നും, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ, പിതാവിനെ ഭക്ഷിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ, യേശുക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിക്ക് ആത്മീയമായി വളർച്ച പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. അങ്ങനെ വരികയാണ് എങ്കിൽ, ദൈവം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ, പൗലോസ് പറയാണ്, എബ്രായലേഖനത്തെ പറയാണ്, അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള മെസ്സേജ് പറയേണ്ടി വരും. എബ്രായ ലേഖനം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ആ വാക്യം വീണ്ടും വായിക്കാം. എബ്രായർ അഞ്ചിന്റെ ഇവിടെ പറയുകയാണ്, പുത്രനെങ്കിലും യേശുക്രിസ്തു ഈ ഭൂമിയിൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായത് തന്നെ അനുസരിക്കാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികൾക്ക്, തന്നെ അനുസരിച്ച് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് എത്താൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് അവരുടെ നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീരാനായിട്ടാണ്, അവരുടെ ഒരു സോഴ്സ് ഓഫ് എറ്റേണൽ സാൽവേഷൻ ആയി തീരാനായിട്ടാണ്.